ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بهمان رايا سهودرنا غلا نمر كاين كلاس غلا جاي بديشو رندد شيخ الإسلام محمد بن عبد الوهاب رحمه الله رجسيكولا كتاب التوحيد نبرينا بسيطة مايا തൗഹീദിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ അധ്യായമാണ്. ആ അധ്യായം നമ്മൾ പൂർത്തിയാക്കി. എന്നാൽ അത് നാം പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തിൽ. അതിൽ അവസാനം അദ്ദേഹം ഫീഹി മസായിൽ, അതിൽ ചില മസലകളുണ്ട്, അഥവാ ഈ അധ്യായത്തിൽ നാം പഠിച്ചു കഴിയുമ്പോൾ ഇതിൽ ഒരുപാട് ആയത്തുകളും ഹദീസുകളും സഹാബത്തിൻ്റെ കൗലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു അധ്യായം പഠിച്ചു കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിരിക്കണം, ഇതിൽ പ്രധാനപ്പെട്ട ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്താണ് എന്നറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ ഈ കിതാബ് രചിച്ചതിന് ശേഷം പിന്നീട് എഴുതി ചേർത്തിട്ടുള്ളതാണ് ഇത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ചില അദ്ദേഹത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ചില കോപ്പികളിൽ ഇത് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ പിന്നീട് ചില കോപ്പികളിൽ ഇതുണ്ട്. താൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ പിന്നീട് എഴുതിയിട്ടുള്ളതാണ് ഈ മസായിലുകൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കിതാബ് തൗഹീദ് അതിന് അധ്യായങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. പ്രത്യേകിച്ചും അങ്ങനെ പഠിക്കാൻ വേണ്ടി അതിൻ്റെ ആയത്തുകളും ഹദീസുകളൊക്കെ ഹിഫ്ളാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുകൂടി ആ വിഷയങ്ങൾ പറയുക എന്നുള്ളത് നമുക്കൊരു മൊറാജ ആയി മാറും, ഒരു റിവിഷനായി മാറും. കാരണം ഇതിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ല എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ആ പോയിന്റുകൾ ഒന്നുകൂടി എടുത്തു കൊടുത്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചില കിതാബുകൾ പഠിക്കും, പക്ഷെ ആ കിതാബ് പഠിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളത് ഉൾക്കൊള്ളണം എന്ന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിട്ടുപോകും. അങ്ങനെ അവരത് പഠിച്ചു എന്ന് പറയും, പക്ഷെ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ അവർ ഉൾക്കൊണ്ടിട്ടുണ്ടാവുകയില്ല. എന്നാൽ ഇദ്ദേഹം ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ആ അധ്യായത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാനാണ് എന്ന് തോന്നിക്കുന്നത് പോലെ അദ്ദേഹം ഒന്നുകൂടി ആ കാര്യങ്ങളെല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കുന്നത്. അദ്ദേഹം ഇതിൽ 24 മസ്അലകൾ കൊടുത്തിട്ടുണ്ട്, അഥവാ 24 കാര്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 24 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പലതും നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്, അതുകൊണ്ടൊരു നീണ്ട വിശദീകരണം ഉണ്ടാവുകയില്ല. ആ പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചനകളായിരിക്കും ഉണ്ടാകുക. അദ്ദേഹം കിതാബിൽ കാണാം, നിങ്ങൾക്ക് കയ്യിലുള്ള പ്രിന്റഡിൽ കാണാം. ഫീഹി മസായിൽ, ഇതിൽ ചില മസ്അലകളുണ്ട്. അൽ ഊല, ഒന്നാമത്തേത്, അൽ ഹിക്മതു ഫി ഖൽഖിൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചതിന് പിന്നിലുള്ള യുക്തി അതെന്താണെന്ന് ഈ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് നമ്മളത് എടുക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. ഏതായത്തിലാണ് അത് പറഞ്ഞതെന്ന് അറിയോ? ഏതായത്തിലാണ് അത് പറഞ്ഞത്? അതെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്നൊരായത്ത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്ക് എന്ന് പറഞ്ഞ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഈ ആയത്തിൽ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്, അവൻ സൃഷ്ടിച്ചത് എന്ന് അറിയിക്കുന്നുണ്ട്. അതോ മനുഷ്യനെയും ജിന്നിനെയും ഇവിടെ ഭക്ഷണം കഴിക്കാനും കച്ചവടം ചെയ്യാനും കല്യാണം കഴിക്കാനും കുട്ടികളുണ്ടാക്കാനും വേണ്ടി മാത്രമല്ല, മറിച്ച് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനാണ്. അതിനു വേണ്ടിയിട്ട് അതിന് സഹായകമാകുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം. അതുകൊണ്ട് തന്നെ തന്നെ പഠിച്ചതിനുള്ള ലക്ഷ്യം മറന്നുപോകാതെ അതിലേക്ക് മുന്നേറണം, അതാണ് അതിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്നൊരു സൂചന ഈയൊരു കിതാബിൽ, ഈ അധ്യായത്തിൽ ഉണ്ട്. അൽ ഹിക്മതു ഫി ഖൽഖിൽ ജിന്നി വൽ ഇൻസ്. രണ്ടാമതായി പറയുന്നു, അസാനിയ, രണ്ടാമത്തെ മസ്അല, അന്നൽ ഇബാദത ഹിയ തൗഹീദ് ലിഅന്നൽ ഖുസൂമത ഫീഹി. അന്നൽ ഇബാദത, തീർച്ചയായും ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ തൗഹീദ്, അതാണ് തൗഹീദ്, അത് തന്നെയാണ് തൗഹീദ്. ഇബാദത്ത് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് തന്നെയാണ് തൗഹീദ്. ആ വിഷയത്തിലാണ് അമ്പിയാക്കൾക്കും അവരുടെ സമൂഹങ്ങൾക്കും ഇടയിൽ ഖുസൂമത്തുണ്ടായിട്ടുള്ളത്, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം ഇബാദത്ത് ചെയ്യുക എന്നാണ് അമ്പിയാക്കൾ പറഞ്ഞത്. അതല്ലാതെ അള്ളാഹുവിനെയും നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, എന്ന് പറയാനല്ല. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താകുന്നത് അതിൽ തൗഹീദ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതാണ് നേരത്തെ ആയത്തിൽ വിശദീകരിച്ച ഒമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ എന്ന് പറഞ്ഞതിന് മഹാനായ മുഫസ്സിർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഇല്ലാ ലിയുവഹിദൂൻ, എന്നെ മാത്രം തൗഹീദോടുകൂടി ഇബാദത്ത് ചെയ്യാൻ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തൗഹീദാണ്, ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇബാദത്ത് തൗഹീദിൽ അധിഷ്ഠിതമല്ല എങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്ത ആളുകൾക്കും അവന് ഇബാദത്ത് ചെയ്താൽ അവന്റെ ഇബാദത്തിന് ഇബാദത്ത് എന്ന് പറയുകയില്ല. അതുകൊണ്ട് മക്ക മുശ്രിക്കുകൾ അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നു, അവർ അവർക്ക് മനസ്സറിയുന്ന രൂപത്തിൽ പല ഇബാദത്തുകൾ ചെയ്തിരുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അവർ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ ഇബാദത്തിനെ ഇബാദത്ത് എന്ന് പറയുകയില്ല. ഇബാദത്തിനെ ഇബാദത്ത് എന്ന് പറയണമെങ്കിൽ അത് അള്ളാഹുക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഒരു ഖുദ്സിയായ ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഹദീസാണ് ഖുദ്സിയായ ഹദീസ്. ഇതും ഖുർആനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖുർആൻ അതും അള്ളാഹുവിന്റെ കലാമാണ്, ഖുദ്സിയായ ഹദീസും അള്ളാഹുവിന്റെ കലാമാണ്. ഈ വിഷയത്തിൽ അതിന് യോജിപ്പുണ്ട്. പക്ഷേ ഖുർആൻ അത് നമുക്ക് ഖുർആനിൽ നിസ്കാരത്തിൽ പാരായണം ചെയ്യാം, അതിന്റെ ഓരോ ഹർഫുകളും അതിന് പത്ത് കൂലി ഉണ്ടാകും പാരായണം ചെയ്താൽ. എന്നാൽ ഖുദ്സിയായ ഹദീസും ഖുർആനിൽ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആ ഹദീസിന്റെ ആശയം ഉൾക്കൊള്ളുന്നതിനും അത് ഹിഫ്ലാക്കുന്നതിനും ഖുർആനിന്റെ അത്ര അതിന് കൂലി ഉണ്ടാവുകയില്ല. ഖുർആനിനാണ് കൂടുതൽ കൂലി ഉണ്ടാവുക. അതാണ് തമ്മിൽ വ്യത്യാസം. അങ്ങനെയുള്ള ഒരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അന അഗന ശുറകാഇ അനി ശിർക്ക് മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി തറക്തുഹു വശ്ശിർക്ക. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അന അഗന ശുറകാഇ അനി ശിർക്ക്, പങ്കുചേർക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ ധന്യനാണ്, എനിക്ക് ആരെങ്കിലും എന്നോടൊപ്പം എന്തിനെങ്കിലും പങ്കുചേർക്കേണ്ട ആവശ്യം എനിക്കില്ല, അതിൽ നിന്നെല്ലാം ഞാൻ ധന്യനാണ്. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു പ്രവൃത്തി പ്രവർത്തിച്ചു, അശ്റക ഫീഹി മഈ ഗൈരി, എന്നോടൊപ്പം മറ്റൊരാളെയും കൂടി അതിൽ പങ്കുചേർത്തിക്കൊണ്ടാണ് അവൻ ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ, തറത്തുഹു വശ്ശിർക്ക, ഞാൻ അവനെയും അവന്റെ ശിർക്കിനെയും തട്ടിയിരിക്കുന്നു. ഇതെല്ലാ കാര്യവും ഉൾപ്പെട്ടു, ചെറിയ ശിർക്കും വലിയ ശിർക്കൊക്കെ ഉൾപ്പെട്ടു. ഒരാൾ അള്ളാഹുക്ക് വേണ്ടിയും ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു. അള്ളാഹുവിന് അങ്ങനെയുള്ളതിന്റെ ആവശ്യമല്ല, അള്ളാഹു അതിൽ നിന്നെല്ലാം ധന്യനായവനാണ്. അള്ളാഹു അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് അള്ളാഹുവിന്റെ ഇബാദത്തിൽ കൊടുക്കേണ്ടതില്ല, അള്ളാഹു അത് സ്വീകരിക്കുകയും. അതുപോലെ തന്നെ ഒരു വ്യക്തി അള്ളാഹുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു, പക്ഷെ അതോടൊപ്പം ആളുകളെ കാണിക്കാനും കൂടി വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു, റിയാ ഉണ്ടാകുന്നു, ലോകമാന്യം ഉണ്ടാകുന്നു, അള്ളാഹു പറയുന്നു എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ അതിൽ നിന്നെല്ലാം ധന്യനാണ്, ആളുകളെയും കാണിക്കുക എനിക്ക് വേണ്ടിയും ചെയ്യുക, അത് നടക്കില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നതായിരിക്കും. അതല്ലാത്തതെല്ലാം അള്ളാഹു അവനെയും അവന്റെ പ്രവർത്തനത്തെയും തള്ളിയിരിക്കുന്നു എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇബാദത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ഇബാദത്ത് എന്ന് പറയുന്നത്. അതിനോടൊപ്പം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്താൽ അത് ഇബാദത്ത് എന്ന് പറയുകയില്ല. ലിഅന്നൽ ഖുസൂമത ഫീഹി, ഇതിലാണ് അമ്പിയാക്കൾക്കും അതുപോലെ തന്നെ അവരുടെ കൗമും അവരുടെ സമുദായങ്ങൾക്കും ഇടയിൽ പ്രശ്നമുണ്ടായിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോ ഖുറൈഷ് ഖുറൈഷ് ഗോത്രത്തിലുള്ള മുശ്രിക്കുകളായ ആളുകൾ, അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അവർ തവാഫ് ചെയ്യുന്നുണ്ട്, അവർ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച പ്രകാരമുള്ള ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ടല്ല അവർ ഇബാദത്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി. അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ചിലവഴിക്കുന്ന സമ്പാദ്യം ഇതെല്ലാം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വബിറസൂലിഹി, അള്ളാഹുവിലും അവന്റെ റസൂലിലും അവർ നിഷേധിച്ചതിന്റെ ഫലമായിട്ട് മാത്രം. അപ്പോൾ കാഫിറുകളായ ആളുകൾ അവരിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല. പൊതുവെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഇബാദത്തിനോട് സാദൃശ്യമുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്താൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. കാരണം ഇല്ല അന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനും റസൂലിനും അവർ അവിശ്വസിച്ച ആളുകളാണ്, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കാത്തത്. ഇതാണ് രണ്ടാമത്തെ മസ്അല. അസ്സാലിസ, മൂന്നാമത്തേത് അന്ന മൻ ലം യാതി ബിഹി ലം യഅബ്ദില്ലാ ഫഫീഹി മഅന ഖൗലിഹി വല അൻതും അഅബിദൂന മാ അഅബ്ദ് സൂറത്തുൽ കാഫിറുൽ ലാത്ത് അന്നമൻ ലം യഅതി ബിഹി ആരാണോ ആ തൗഹീദ് കൊണ്ടുവരാത്തത് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഇബാദത്ത് ചെയ്യാത്തത് ലം യഅബുദില്ലാ അവൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്ന സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വലാ അൻതും അബിദൂന മാ അഅബ്ദു ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിനെ ആരാധിക്കുന്നുണ്ട് അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി പറയാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ഖുൽ ഓ നബിയെ പറയുക യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് നബിയോടാണ് പറയാൻ പറയുന്നത് ആ നബിയും അല്ലാഹുവിനെ ആരാധിക്കുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് വല അൻതും ആബിദൂൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല മാ അഅബ്ദ് ഒന്നിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവർ അല്ലാഹുവോടൊപ്പം മറ്റ് സൃഷ്ടികളെയും അത് അവർ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് അവർ യഥാർത്ഥത്തിലുള്ള ഇബാദത്ത് കൊണ്ടുവന്നിട്ടില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ഇബാദത്ത് ചെയ്യണം അതിനോടൊപ്പം മറ്റെന്തിനെങ്കിലും പങ്കുചേർത്താൽ അവർ ഇബാദത്ത് ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയില്ല നാലാമത് അൽഹിക്മത്തു ഫി ഇർസാലിർ റുസുൽ പ്രവാചകന്മാരെ നിയോഗിച്ചതിനുള്ള ലക്ഷ്യമാണത് അൽഹിക്മത്തു ഫി ഇർസാലിർ റുസുൽ അതാണ് നാലാമത്തെ മസ്അലയായിട്ട് പറഞ്ഞത് അത് നമ്മൾ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ അധ്യായത്തിൽ ഈ കാര്യം എവിടെയാണ് വിശദീകരിച്ചിട്ടുള്ളത് അമ്പിയാക്കളെ റസൂലുമാരെ ഓരോ സമുദായത്തിലേക്കും അയച്ചതിനുള്ള കാരണം ഏതായത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ ഈ പറയുന്ന മസായിലുകളെല്ലാം നേരത്തെ പറഞ്ഞ ആയത്തിലോ ഹദീസിലോ അതിൽ സൂചന ഉണ്ടാവും എവിടെയാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ് ഹിഫ്ലാക്കേണ്ടതാണ് ഒലഖദ് ബഅസ്ന ഫി കുല്ലി ഉമ്മത്തിൻ റസൂല അനി അബ്ദുല്ലാഹി വജ്തനിബുത്താഹു അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം അവനെ പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വതിനെയും നിങ്ങൾ ഉപേക്ഷിക്കണം അതിനെ വെടിയണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അല്ലാഹു അയച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്നും എന്തിനാണ് റസൂലുമാരെ നിയോഗിച്ചത് എന്ന് മനസ്സിലാക്കാം ഇതറിയാത്ത അതല്ലെങ്കിൽ ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരാണ് തൗഹീദിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റു വിഷയങ്ങൾക്ക് മുൻഗണന കൊടുക്കണം ദഅവത്തിന് തൗഹീദൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് സമൂഹത്തിന് എല്ലാവർക്കും ഗുണകരമെന്ന് അവർക്ക് അവർ തലയിൽ തോന്നിയ കാര്യങ്ങൾ അതാണ് നമ്മൾ പറയേണ്ടത് തൗഹീദൊന്നും പറയാൻ പാടില്ല തൗഹീദ് പറഞ്ഞാൽ ഇവിടെ ഛിദ്രത ഉണ്ടാകും ഇവിടെ സാഹോദര്യം നിലനിൽക്കുകയില്ല തുടങ്ങിയ വാദങ്ങളുമായി വരുന്നവർ അമ്പിയാക്കളെ അയച്ചതിന്റെ നിയോഗിച്ചതിനുള്ള ലക്ഷ്യം അറിയാത്തതോ അതല്ലെങ്കിൽ അറിവില്ല എന്ന് നടിക്കുന്നവരോ കാലത്തിനൊപ്പം ഓടണമെന്നുള്ള ചിന്തയിൽ അതെല്ലാം സൗകര്യപൂർവ്വം മാറ്റിവെക്കുന്നവരോ ആണ് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു സകല അമ്പിയാക്കളെയും ഞാൻ അയച്ചിട്ടുള്ളത് ഈ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ള പണ്ഡിതന്മാർ അവരും ഇതേ ദൗത്യമാണ് ചെയ്യേണ്ടത് നിങ്ങൾ ദഅവത്ത് ചെയ്യണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണം നിങ്ങൾ ദാഇമാരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷണിക്കുന്നവരാണ് പണ്ഡിതന്മാരാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള മാതൃക അള്ളാഹുവിന്റെ റസൂലാണ് അല്ല സകല അമ്പിയാക്കൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശമാണ് നിങ്ങൾക്കുമുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് നിങ്ങൾ നല്ല യുക്തി ദീക്ഷയോടുകൂടി ബുദ്ധിപൂർവ്വം ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നതിന്റെ അതിന്റെ നിരർത്ഥകത അത് ആളുകളെ ബോധ്യപ്പെടുത്തുക അത് എത്രമാത്രം അർത്ഥശൂന്യവും ബുദ്ധിശൂന്യവുമായ കാര്യമാണ് എന്നുള്ളത് ജനങ്ങളെ പഠിപ്പിക്കുക ഇതാണ് അവരെ ആദ്യം പഠിപ്പിക്കേണ്ടത് ഇതല്ലാതെ മറ്റെന്തെല്ലാം നന്മകൾ അവരുണ്ടാക്കിയാലും അത് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ മാത്രം അവസാനിക്കുന്ന നന്മകൾ മാത്രമായിരിക്കാം അവർക്ക് നമ്മൾ സഹായിക്കാം അവരുടെ കണ്ണീരൊപ്പാം അവർക്ക് വേണ്ടി നമുക്ക് ദുരിതാശ്വാസ പ്രവർത്തനം എല്ലാത്തിലും പങ്കെടുക്കാം പക്ഷേ ഇതെല്ലാം കേവലം ദുനിയാവിൽ അവർക്ക് ജീവിച്ചു പോകാനുള്ള വക ഉണ്ടാക്കുക എന്നതിന് ഉപരി ഒന്നും ഉണ്ടാവുകയില്ല നാളെ മരിച്ചു കഴിഞ്ഞാൽ അവർ കാലാകാലമായ നരകത്തിലേക്കായിരിക്കും പ്രവേശിക്കേണ്ടി വരിക അതുകൊണ്ട് നമ്മൾ ആദ്യമായി ദഅവത്ത് നടത്തേണ്ടത് ഈ തൗഹീദിലേക്കാണ് അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സകല അമ്പിയാക്കൾക്കും നൽകിയത് അതാണ് പ്രവാചകന്മാരെ നിയോഗിച്ചതിനുള്ള യുക്തി അത് നമ്മൾ ഈ ആയത്തിൽ ഈ ഒരു അധ്യായത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അഞ്ചാമത്തേത് അന്ന റിസാലത്ത അമ്മത് കുല്ല ഉമ്മത്തിൻ റിസാലത്ത് അതെല്ലാം സമുദായത്തിലേക്കും ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ് എല്ലാ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വതആല റിസാലത്തെത്തിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹു പറഞ്ഞത് വലക്കത് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും അള്ളാഹു റസൂലിനെ അയച്ചിട്ടുണ്ട്. അള്ളാഹു റസൂലിനെ അയക്കാത്ത ഒരു ഉമ്മത്തും കടന്നുപോയിട്ടില്ല. ആദം അലൈഹി ഇസ്ലാം തൊട്ട് ഇങ്ങനെ വന്ന് ആദ്യമായിട്ട് റസൂലിനെ അയക്കുന്നത് നൂഹ് അലൈഹി സ്വലാമിനെയാണ്. അപ്പോഴാണ് ഷിർക്ക് വന്നിട്ടുള്ളൂ. ഷിർക്ക് വന്നത് നൂഹ് അലൈഹി സ്വലാമിന്റെ തൊട്ട് മുമ്പാണ്, 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹി സ്വലാമാണ്. പിന്നീട് ഓരോ സമുദായത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട് ഈ ഒരു ദൗത്യം പറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ ഉമ്മത്തിലും റിസാലത്ത് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മുടെ നാടുകളിലും വന്നിട്ടുണ്ടാകാം. ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, ഇവിടെ വന്നിട്ടുണ്ടാകും. പക്ഷെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയുകയില്ല. ഏതൊക്കെ പ്രവാചകന്മാരാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നതൊക്കെ പ്രവാചകന്മാരാണ് അല്ലെങ്കിൽ ആയേക്കാം എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. ചില ആളുകൾ പറയുന്നത് പോലെ, കാഫറുകളായ കാദിയാനികൾ പറയുന്നത് പോലെ, ഇന്ന് ഏതെങ്കിലും മറ്റു ബഹുദൈവാരാധകരുടെ ദൈവത്തിന് അത് നമ്മുടെ പ്രവാചകനാണ് ഒക്കെ വലിയ അബദ്ധമാണ്. യഥാർത്ഥത്തിൽ കുഫറാണ്. നമുക്കറിയാത്ത ഒരു മനുഷ്യനെ പ്രവാചകന്റെ തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അത് കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് മൊത്തത്തിൽ പറയാം, എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ആറാമത്തെ മസ്അല, അന്ന ദീനൽ അംബിയ യുവാഹിദുൻ, എല്ലാ അംബിയാക്കളുടെയും ദീൻ ഒന്നു തന്നെയാണ്. എല്ലാ അംബിയാക്കളുടെയും ദീൻ ഒന്നു തന്നെയാണ്. അള്ളാഹു പറഞ്ഞാൽ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനിഅബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്. എല്ലാ അംബിയാക്കൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശം ഇതാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ദീന് തൗഹീദ് തന്നെയാണ്. തൗഹീദില്ലാതെ, തൗഹീദിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു അംബിയാക്കളുമില്ല. അള്ളാഹു അതുപോലെ തന്നെ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും ഞാൻ നിയോഗിച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അവക്ക് ഇപ്രകാരം നാം വഹി നൽകിക്കൊണ്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ഇലാഹുമില്ല, ആകയാൽ നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക. ഇത് പറഞ്ഞിട്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെ ഞാൻ നിയോഗിച്ചിട്ടില്ല, വഹി നൽകിയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേ ദീനാണ്, എല്ലാവരുടെയും ദീന് ഒന്നു തന്നെയാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലികുല്ലിൻ ജഅൽനാ മിൻകും ശറഅത്തൻ വ മിൻഹാജ, പ്രവാചകന്മാർക്ക് ഓരോരുത്തർക്കും അവർക്ക് എന്ത് നൽകിയിട്ടുണ്ട്, ശറഅത്തൻ വ മിൻഹാജ, ഒരു പ്രത്യേകമായ ശരീഅത്തിന്റെ നിയമങ്ങളും മിൻഹാജു പാതയും ഞാൻ നൽകിയിട്ടുണ്ട്, അത് വ്യത്യസ്ത പാതയും നൽകിയിട്ടുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അംബിയാക്കൾക്കും അവരുടെ കാലഘട്ടത്തിൽ യോജിക്കുന്ന മത നിയമങ്ങളാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ അവരുടെ എല്ലാം ദീൻ ഒന്നു തന്നെയാണ്, അഥവാ അസിൽ ഒന്നു തന്നെയാണ് എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ, ഇന്നാ മഅശറൽ അംബിയ ദീനുനാ വാഹിദ്, ഞങ്ങൾ അംബിയാക്കൾ എല്ലാവരുടെയും ദീനൊന്നു തന്നെയാണ്. വൽ അംബിയാഉ ഇഖ്വതുൻ ലില്ലാതിൻ, അവരെല്ലാവരും ഒരൊറ്റ ഉപ്പയുടെ മക്കളെ പോലെയാണ്. ഒരുപാട് ഭാര്യമാരുള്ള ഒരു ഭർത്താവ്, അയാളുടെ വ്യത്യസ്ത ഭാര്യമാരുള്ള മക്കളെ പോലെയാണ് ഞങ്ങളെല്ലാ അംബിയാക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരൊറ്റ ഉപ്പയാണ്, അഥവാ അസിൽ ഒന്നാണ്. തൗഹീദ് അതെല്ലാവർക്കും ഒരേപോലെയാണ്. അതിലുട്ടിട്ട് ഒരു ദഅവത്തും ഒരു ദീനും അവർക്കില്ല. എല്ലാവർക്കും തൗഹീദ് ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഇബാദത്തുകൾ അത് നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഇബാദത്തുകൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിസ്കാരത്തിന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ടായേക്കാം, മറ്റു പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ടായേക്കാം, നോമ്പിന്റെ മാസങ്ങളിലും മറ്റുമൊക്കെ പല വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ എല്ലാവരുടെയും ദീന് ഒന്നു തന്നെയാണ് എന്ന് കാണാം. ഖുർആനിലും ഇതുമായി സൂചന നൽകുന്ന ധാരാളം ആയത്തുകളുണ്ട്. ശറഅലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈന ഇലൈക വമാ വസ്സൈന ബിഹി ഇബ്രാഹീമ വ മൂസ വ ഈസ അൻ അഖീമു ദീന വലാ തതഫറഖു ഫീ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ദീനായി നൽകി, വസിയത്തായി നൽകിയിട്ടുള്ളത് നൂഹ് അലൈഹി സ്വലാമിനും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിനും മൂസ അലൈഹി സ്വലാമിനും എല്ലാവർക്കും നൽകിയിട്ടുള്ളത് അള്ളാഹുവിന്റെ ദീൻ അത് നേരെ നിലനിർത്താനും അതിൽ ഭിന്നതകൾ ഉണ്ടാക്കാതിരിക്കാനും. ഇങ്ങനെയുള്ള ദീൻ എല്ലാവർക്കും ഒരുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആറാമതായി പറഞ്ഞത്, അന്ന ദീൻ അൽ അംബിയാഇ വാഹിദ്, അംബിയാക്കളുടെ എല്ലാം ദീൻ ഒന്നു തന്നെയാണ് എന്ന കാര്യം. ഏഴാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു, അൽ മസ്അലത്തുൽ കബീറ, ഇതൊരു വലിയ കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം തന്നെ ഒന്നുകൂടി ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യം നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ ഒന്നുകൂടി ഇത് വിട്ടുപോകാൻ പാടില്ല, ഇതിന്റെ പ്രാധാന്യം അത്രമേലുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നു, അൽ മസ്അലത്തുൽ കബീറ അന്ന ഇബാദത്തുല്ലാഹ് ലാ തഹ്സു ഇല്ലാ ബികുഫ്രി ബിത്താഗൂത് ഫഫീഹി മഅന ഖൗലിഹി തആല ഫമൻ യക്ഫുറു ബിത്താഗൂത് എന്ന് തുടങ്ങുന്ന ആയത്ത് അതിന്റെ അർത്ഥത്തിലാണ്. എന്താണ് പറഞ്ഞത്? അന്ന ഇബാദത്തുല്ലാഹ്, അല്ലാഹുവിനെ ഇബാദ ചെയ്യുക എന്ന് പറയുന്നത് ലാ തഹ്സുലു, അത് നീ കരസ്ഥമാക്കുകയില്ല, ഇല്ലാ ബികുഫ്രി ബിത്താഗൂത്, താഗൂത്തുകളെ നീ നിഷേധിച്ചുകൊണ്ടല്ലാതെ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലത്തിനോടും നിനക്കൊരു യോജിപ്പുണ്ടാകുക, അതിനെല്ലാം നീ അംഗീകരിക്കുക എന്ന് ആണ് നിന്റെ നിലപാടെങ്കിൽ നീ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഇബാദത്തിന് ശരിയായിട്ടില്ല. കാരണം നമ്മുടെ ദീനിൽ അതിന്റെ ഷഹാദത്ത് കലിമ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹും ഇല്ല എന്ന് ആദ്യം തള്ളി പറഞ്ഞിട്ടാണ്, ഒരു ഇലാഹും ഇല്ല എന്ന് തള്ളി പറഞ്ഞിട്ടാണ് നമ്മൾ ഇല്ലല്ലാഹ് ആരാധനക്കർഹനായി അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിഷേധിക്കുക എന്നുള്ളത് നമ്മുടെ ഇബാദത്തിന്റെ തൗഹീദിന്റെ റുക്നുകളിൽപ്പെട്ട അടിസ്ഥാനങ്ങളിൽപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ നിർബന്ധമായി ഉണ്ടാകേണ്ട കാര്യമാണ്. അത് അയാൾ നാവുകൊണ്ട് പറയേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഖൽബിൽ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്, അതനുസരിച്ച് അയാളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കണം, അഥവാ സകലതിനെയും നിഷേധിക്കണം. അതല്ലാതെ ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, അവൻ വേറെ ഒരു ദൈവത്തിന് ഇബാദത്ത്, അതിനെനിക്ക് വിയോജിപ്പൊന്നുമില്ല, അതും ശരി തന്നെയാണ്, ഇതും ശരിയ തന്നെയാണ്, അങ്ങനെ ഒരു സർവ്വമത സത്യവാദം, എല്ലാ മതങ്ങളും ശരിയാണ് എന്ന വാദം, അതുകൊണ്ട് നിന്റെ ഇബാദത്ത്, അതുകൊണ്ട് നിന്റെ തൗഹീദ് പൂർണ്ണമാവുകയില്ല, നിന്റെ ഇബാദത്ത് അതുകൊണ്ട് ശരിയാവുകയില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ്, അള്ളാഹു മാത്രമാണ് ആരാധന എന്ന് വിശ്വസിച്ചാൽ മാത്രമേ നിന്നെ മുസ്ലിം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നുള്ളൂ, ഞാൻ വേറെ ആരെയും ആരാധിക്കുകയില്ല. പക്ഷെ വേറെ ഒരാൾ അള്ളാഹു അല്ലാത്ത ആരാധിക്കുന്നതിനോട് എനിക്കതിന് വിയോജിപ്പൊന്നുമില്ല. ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യവും ചിന്താ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവനെ ആരാധിച്ചുകൊള്ളട്ടെ എന്നാണ് നിന്റെ നിലപാടെങ്കിൽ നീ യഥാർത്ഥ മുസ്ലിം ആയിട്ടില്ല, നിനക്ക് ദീൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഓരോരുത്തരും ആ നാടുകളിൽ അവരുദ്ദേശിക്കുന്ന ആളുകളെ ഇബാദത്ത് ചെയ്യുന്നു, അതിനെ പോയി നമ്മൾ എതിർക്കുകയോ അല്ലെങ്കിൽ അവരെ അതിനനുസരിച്ചിട്ട് അവർ നേരിടുകയോ ചെയ്യണം എന്നല്ല. പക്ഷേ നീ വിശ്വസിക്കുന്നത് ഓരോരുത്തർക്കും അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട്, അതല്ലാതെ എല്ലാവരും മുസ്ലിമായിരിക്കണം, എല്ലാവരും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നൊന്നും നീ മനസ്സിലാക്കാൻ പാടില്ല. ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയ ആരാധ്യന്മാരെ സ്വീകരിക്കാം എന്നതാണ് നീ വിശ്വസിക്കുന്നതിന്റെ മനസ്സിലുള്ള വിശ്വാസമെങ്കിൽ അത് നിന്റെ ഇസ്ലാം പൂർണ്ണമായിട്ടില്ല, നിന്റെ ഷഹാദത്ത് കലിമയെക്കുറിച്ച് തന്നെ നിനക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് അദ്ദേഹം അത് അൽ മസ്അലത്തുൽ കബീറ, വലിയൊരു മസ്അലയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഇത് വളരെ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ആളുകൾ പലപ്പോഴും ഇസ്ലാമിനൊക്കെ അഭിമുഖീകരിച്ച് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടുണ്ടാവുകയില്ല, അവർ സംസാരിക്കുന്നത് അപ്രകാരമായിരിക്കും. ആ എല്ലാവർക്കും അവരുടേതായ മതങ്ങളുണ്ട്, ശരിയാണ്, എല്ലാവർക്കും അവരുടേതായ മതങ്ങളുണ്ട്, അതവർ ആചരിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം എല്ലാവർക്കും അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അള്ളാഹുവിന്റെ അടുക്കലുണ്ട് എന്നല്ല. നാട്ടിലുണ്ടാകാം, നാട്ടിലെ ഭരണഘടനയിൽ ഉണ്ടാകാം, ആ നാട്ടിൽ വകവെച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകാം, അത് ശരി, അള്ളാഹുവിന്റെ അടുക്കൽ അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാം മാത്രമാകുന്നു. ഇസ്ലാമിലല്ലാതെ മറ്റേതെങ്കിലും ഒരു മതത്തിൽ അതിന്റെ എല്ലാ നല്ല വശങ്ങളും ഇസ്ലാമിനോട് കടപിടിക്കുന്ന പോലെ എന്തെല്ലാം അവൻ കാട്ടിക്കൂട്ടിയാലും അവൻ ദീൻ ഇസ്ലാം മാത്രമായി അംഗീകരിക്കുകയും മറ്റെല്ലാത്തിനെയും തള്ളിക്കളയുകയും ചെയ്യുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. അള്ളാഹു പറഞ്ഞാൽ ഓമ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലയുഖ്ബല മിൻ, ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത മറ്റൊരു ദീനാണ് താല്പര്യപ്പെടുന്നെങ്കിൽ അള്ളാഹു അവനിൽ നിന്നും സ്വീകരിക്കുകയില്ല. എത്ര എത്ര മുസ്ലിങ്ങളായ ആളുകളിൽ ഇപ്പം അങ്ങനെ ധരിച്ചിരിക്കുക, അതേത് കുഴപ്പമില്ല, അവൻ നല്ല അവൻ്റെതായ മതത്തിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ, ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ആ ചെയ്തു കഴിഞ്ഞാൽ അവനെന്തോ കൂലി കിട്ടുമെന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. ഓരോരുത്തരും അവരുടെ മതത്തിൽ ചെയ്യുന്നുണ്ട്, അത് ഈ നാടിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം അതെല്ലാം ശരിയാണെന്നല്ല, അതെല്ലാം അള്ളാഹുവിങ്കൽ സ്വീകാര്യമാണെന്നല്ല, അങ്ങനെ നീ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് അതെല്ലാം തെറ്റാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഈ ആളുകൾക്ക് സാധ്യമാകുന്ന രൂപത്തിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ദഅവത്ത് കൊടുക്കുകയും ചെയ്യേണ്ട ആളുകളാണ് നീ, അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് കുഫ്റും ബിത്താഗൂത്ത്, അള്ളാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്നതിനെ നിഷേധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അസ്സാമിന എട്ടാമത്തെ മസ്അല, അന്ന താഗൂത്ത് ആമുൻ ഫി കുല്ലി മാ ഉബിദ മിൻ ദൂനില്ലാ. താഗൂത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒറ്റ പദമാണ്. അഥവാ ഫിക്കുല്ലി മാ ഉബിദ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല കാര്യങ്ങളും അതിൽ ഉൾപ്പെടും, അതെല്ലാം താഗൂത്താണ് എന്നാണ്. ഇത് പറയുമ്പോൾ അത് ഇതിൽ ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാകാം, നിർജീവ വസ്തുക്കൾ ഉണ്ടാകാം, ഒക്കെ ഉണ്ടാകാം. എന്നാൽ പണ്ഡിതന്മാർ ഒരു ജീവനുള്ള വസ്തുവാണെങ്കിൽ, അഥവാ ജീവനുള്ള ഒരാളാണെങ്കിൽ, മനുഷ്യന്മാരാണെങ്കിൽ, അതിലൊരാൾ താഗൂത്ത് ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് അറദിയ ബി ദാലിക്, ആ വിഷയത്തിൽ ഈ വ്യക്തിക്ക് താല്പര്യമുണ്ടാകണം, തൃപ്തി ഉണ്ടാകണം. അതല്ല എങ്കിൽ ഈസാ അലൈഹിസ്സലാമിന് നമ്മൾ താഗൂത്ത് എന്ന് പറയേണ്ടി വരും. അതൊരിക്കലും പാടില്ല, അത് ശരിയല്ല. കാരണം നസ്രാണികൾ ഈസാ അലൈഹിസ്സലാമിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, മറിയമിനെ അദ്ദേഹത്തിന്റെ ഉമ്മയെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെ താഗൂത്ത് എന്ന് പറയാൻ സാധിക്കില്ല, കാരണം അവരത് തൃപ്തിപ്പെട്ടിട്ടില്ല. എന്നുമാത്രമല്ല നാളെ അവർ ഇതിനെ നിഷേധിക്കും, ഞാൻ അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിന്നെയും മറിയമിനെയും നിന്റെ ഉമ്മയെ മറിയമിനെയും ഇബാദത്ത് ചെയ്യാൻ നീയാണോ പറഞ്ഞിട്ടുള്ളത്? ഈസാ അലൈഹിസ്സലാം മറുപടി പറയുന്നത് ഖുർആനിലുണ്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, മറിച്ച് അവരുണ്ടാക്കിയിട്ടുള്ളതാണ്, അവർ പിന്നീട് മതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നെ തന്നെ ഇബാദത്ത് ചെയ്യാം എന്നുള്ള വാദം. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നാണ് ഈസാ അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയത് മറ്റേത് പ്രവാചകന്മാരെ പോലെ. അതുപോലെ തന്നെ ഈ ഉമ്മത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളില്ലേ? യാ നബി അല്ലാഹ്, താങ്കൾ കാണുന്നില്ലേ, അങ്ങ് കാണുന്നില്ലേ, ഞങ്ങളെ പ്രയാസം അറിയുന്നില്ലേ എന്ന് ഇവിടുന്ന് വിളിച്ചു പറയുന്നവരും ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അല്ലെങ്കിൽ 10,000 ഉറുപ്പ്യ ചെലവിട്ട് ഉംറക്ക് പോയി മദീനയിൽ പോയി വിളിച്ചു പറയുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇവർ ചെയ്യുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തൃപ്തിപ്പെടാത്തതാണ്. അതുപോലെ സാലിഹ്യങ്ങളായ ധാരാളം ആളുകൾ ഉണ്ടാകും, അവരുടെ അവർ മരിച്ചതിന് ശേഷം അവരുടെ മക്ബറുകൾ ഉണ്ടാക്കി അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ സാലിഹ്യങ്ങളായ ആളുകൾ നമ്മൾ താഗൂത്ത് എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആക്കിലാണെങ്കിൽ, ബുദ്ധിയുള്ള മനുഷ്യന്മാരെ കുറിച്ചിട്ടാണെങ്കിൽ അവർ തൃപ്തിപ്പെടുക എന്നുള്ളത് കൂടി അതിൽ ഷർത്തുണ്ട്. എന്നാൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അവരെ താഗൂത്ത് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ താഗൂത്ത് എന്ന് പറയുന്നത് ഇതിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം പറഞ്ഞു, ഇന്നക്കും വമാ തഅബ്ദൂന മിൻ ദൂനില്ലാ ഹസബു ജഹന്നം. ഇന്നക്കും, തീർച്ചയായും നിങ്ങളും, ഇത് മുശ്രിക്കുകളോട് പറയുകയാണ്, വമാ തഅബ്ദൂന മിൻ ദൂനില്ലാ, അതുപോലെ നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല വസ്തുക്കളും ഹസബു ജഹന്നം, നരകത്തിലെ ഇന്ധനമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് കേട്ടപ്പോൾ മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും അവിടത്തേക്ക് വരികയുണ്ടായി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈസാ അലൈഹിസ്സലാം അദ്ദേഹം ആരാധിക്കപ്പെടുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ നരകത്തിലാണെന്നല്ലേ, എത്ര വലിയ അബദ്ധമാണ് എന്ന് അവർ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ അല്ലാഹു വളരെ സൂക്ഷ്മമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, മാ തഅബ്ദൂൻ, മാ എന്ന് പറഞ്ഞാൽ പൊതുവെ ഗൈറാക്കിലാണ് ഉപയോഗിക്കുക. ഗൈറാക്കിൽ എന്ന് പറഞ്ഞാൽ നിർജീവ വസ്തുക്കൾ. അഥവാ ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്ന മാ തഅബ്ദൂൻ എന്ന് പറഞ്ഞാൽ അസ്നാമുകളാണ്, നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ. ഇതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ നിങ്ങളെ തന്നെ ശിക്ഷിക്കാൻ, നിങ്ങളെ തന്നെ നരകത്തിലിട്ട് ശിക്ഷിക്കാനുള്ള അതിന്റെ ഇന്ധനങ്ങളാക്കും. ചൂടുവെച്ചിട്ടുള്ള കല്ലുകൾ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിന്റെ ഇന്ധനങ്ങളെ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഇവരേതൊരു ബിംബത്തിനെയാണോ, ഏതൊരു കല്ലിനെയാണോ, ഏതൊരു വസ്തുക്കളെയാണോ ഇവർ പ്രാർത്ഥിച്ചത്, അത് തന്നെ ഇവരുടെ ഇന്ധനങ്ങളായി മാറും എന്ന് കാണാൻ സാധിക്കും. അപ്പോഴും നമുക്കൊരു ചോദ്യം ചോദിക്കാൻ സാധിക്കും, അപ്പോൾ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യന്മാരും ഉണ്ടാകൂലേ? നമ്മൾ നേരത്തെ പറഞ്ഞു, തൃപ്തിപ്പെട്ട ആളുകൾ മാത്രമാണ് അതിൽ താഗൂത്തിൽ പെടുന്നത്. അപ്പൊ തൃപ്തിപ്പെടാത്ത ആളുകൾ പെടൂല. അപ്പൊ തൃപ്തിപ്പെട്ട മനുഷ്യരും ഉണ്ടാവൂലേ? അപ്പൊ എല്ലാം ഗൈറാക്കില എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? നിർജീവ വസ്തുക്കളാണ്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പോലെ തന്നെയും ഇബാദത്ത് ചെയ്യണമെന്ന് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവനെ നിർജീവ വസ്തുക്കളുടെ കൂട്ടത്തിലേ പെടുത്തുകയുള്ളൂ. കാരണം അവന്റെ ബുദ്ധി മറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര വലിയ വിഡ്ഢിത്തത്തിന് അവൻ തയ്യാറാകുന്നത്, കേവലം മനുഷ്യന് ഒരുപാട് ദുർബലതകളുള്ള ഒരു മനുഷ്യൻ തന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അവനെ പിന്നീട് നിർജീവ വസ്തുക്കളോട് മാത്രമേ അവനെ കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരും ഇതിൽ ആ രൂപത്തിൽ ഉൾപ്പെടും. എന്നാൽ തൃപ്തിപ്പെടാത്ത ആളുകൾ ഉൾപ്പെടുകയില്ല എന്ന് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന നിർജീവ വസ്തുക്കൾ സകലതും, അതുപോലെ ജീവനുള്ള ആളുകൾ, അവർ ഇതിനെ തൃപ്തിപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവരായിരിക്കും നാളെ നരകത്തിന്റെ ഇന്ധനം എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അത്താസിഅ ഒൻപതാമത്തെ മസ്അല, ഇലമു ശഅനി സലാസി ആയത്തിൽ മുഹ്കമാതി ഫി സൂറത്തിൽ അൻആം ഇൻദ സലഫ് വഫീഹ അശ്റു മസായിൽ അവ്വലുഹ അന്നഹ്യു അനി ശിർക്ക്. നമ്മൾ നേരത്തെ സൂറത്തുൽ അൻആമിലെ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരുപാട് മസ്അലകൾ നമ്മൾ ചർച്ച ചെയ്തു, 10 മസ്അലകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവ്വലുഹ അന്നഹ്യു അനി ശിർക്ക്, ഈ പ്രധാനപ്പെട്ട മസ്അലകൾ ആദ്യമായി എടുത്തു പറഞ്ഞിട്ടുള്ളത് ശിർക്കാണ്. അതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതാല പുറമെ മറ്റൊരാളോടും ഇബാദ ചെയ്യരുത് എന്ന ശിർക്കായിട്ടുള്ള കാര്യമാണ് അതിൽ ആദ്യമായി ഗൗരവപൂർവം പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മുഹക്കമാത്ത് എന്ന് ഈ ആയത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പണ്ഡിതന്മാർ പറയുന്നു, മുഹക്കമാത്ത് എന്ന് പറഞ്ഞാൽ ഇത് പിന്നീട് ഒരു നസ്ഖും വന്നിട്ടില്ല, അഥവാ അവശേഷിക്കുന്ന നിയമമാണ്, അവിടെ യാതൊരു നസ്ഖും വന്നിട്ടില്ല. മറ്റു ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇത് കഴിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്ന അവരുടെ കിതാബുകളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ പറയപ്പെട്ട കാര്യങ്ങൾ എന്ന് കാണാൻ സാധിക്കും. 10 العاشرة الآيات المحكمات في سورة الإسراء. سورة الإسراء الله سبحانه وتعالى ഒരുപാട് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വഫീഹ 18 മസ്അല, 18 കാര്യങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിക്കുന്നുണ്ട്, തൗഹീദിനെ കുറിച്ച് കൽപ്പിക്കുന്നുണ്ട്. നാം പറഞ്ഞു വിശദീകരിച്ച പല കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അനാഥകളെ സംരക്ഷിക്കുക, അയൽവാസികളുടെ ഹക്കുകൾ, മാതാപിതാക്കളുടെ ഹക്കുകൾ, അങ്ങനെ തുടങ്ങി 18 മസ്അലകൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രായിലെ ഈ ആയത്തുകളിൽ പറയുന്നുണ്ട്. ബദഅഹ അല്ലാഹു ബിഖൗലി لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. ഈ ഒരു ആയത്താണ് അത്തരം 18 ഉപദേശങ്ങൾ തുടങ്ങുന്നതിൽ ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വതആല ആരംഭിച്ചിട്ടുള്ളതാണ്. ലാ തജ്അൽ മഅല്ലാഹ്, നീ അള്ളാഹുവിനോടൊപ്പം ആക്കരുത്, ഇലാഹൻ ആഖർ, മറ്റൊരു ഇലാഹിനെ നീ അള്ളാഹുവിനോടൊപ്പം ഇബാദത്ത് ചെയ്യരുത്. ഫതഖഉദ മസ്മൂമൻ മഖ്ദൂല, അങ്ങനെയാണെങ്കിൽ നീ ആക്ഷേപിക്കപ്പെട്ടവനും കൈയൊഴിക്കപ്പെട്ടവനുമായി നീ ഇരിക്കേണ്ടി വരും, അങ്ങനെ ആയിരിക്കും നിന്റെ അവസ്ഥ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത്, ഇതാണ്. വഖതമഹ ബിഖൗലി, അവസാനമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളെല്ലാം പറഞ്ഞിട്ട് പിന്നെയും തൗഹീദിന്റെ ആയത്തിലേക്കാണ് മടങ്ങിയിട്ടുള്ളത്. വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, നീ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ നീ ഇലാഹായി മറ്റൊരാളെ നീ സ്വീകരിക്കരുത്. ഫതുൽഖാ ഫീ ജഹന്നമ മലൂമൻ മദ്ഹൂറ, നീ ആക്ഷേപിക്കപ്പെട്ടവനായി നിന്നനായിക്കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് പ്രധാനപ്പെട്ട മസായലുകൾ ചർച്ച ചെയ്യുന്നു. അതിന്റെ ആദ്യത്തിലും അവസാനത്തിലും ഈ തൗഹീദാണ് പറഞ്ഞിട്ടുള്ളത്. തൗഹീദിന് എത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് ഖുർആൻ വായിച്ച് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ആളുകൾക്ക് തൗഹീദിനെ എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കുക എന്നതിലാണ് അത്ഭുതം. ഖുർആനിന്റെ ആളുകളാണ്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം എന്നെല്ലാം പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് തൗഹീദിനെ പിന്നോട്ടേക്ക് മാറ്റിവെക്കുക എന്നതിലാണ് അത്ഭുതം. കാരണം ഖുർആൻ മുഴുവനും തൗഹീദാണ്. തൗഹീദിനെ കുറിച്ച് പരാമർശമില്ലാത്ത ഒരു സൂറത്തു പോലുമില്ല. അതിന്റെ ആദ്യത്തെ സൂറത്തിൽ തന്നെ നമ്മൾ ദുആ ചെയ്യുന്നത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നിൽ മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. ഖുർആനിന്റെ ആദ്യത്തെ കൽപ്പന തന്നെ യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് ആദ്യത്തെ കൽപ്പന. ആദ്യത്തെ വിരോധം തന്നെ നിങ്ങൾ വലാ തുശ്രികു, അള്ളാഹു സുബ്ഹാനഹു വതആലയെ നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല എന്നാണ്. അവസാനത്തെ സൂറത്തിലും ആദ്യത്തെ സൂറത്തിലും ഒടുവിൽ എല്ലാ സൂറത്തുകളിലും തൗഹീദിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആനിന്റെ ആളുകളാണ് എന്ന് പറയുന്നവർക്ക് തൗഹീദിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു മേഖലകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കുറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഈ ആയത്തുകളിൽ, അവസാനത്തെ ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ദാലിക മിമ്മ ഔഹ ഇലൈക റബ്ബുക മിനൽ ഹിക്മ, അള്ളാഹുവിന്റെ ഹിക്മത്തുകളിൽ അള്ളാഹു നിനക്ക് വഹിയായി നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യമാകുന്നു ഇത് എന്ന് വളരെയധികം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതാണ് 10 മസ്അല. 11 അൽ ഹാദിയത്തു അശറ ആയത്തു സൂറത്തു നിസാ അല്ലതി തുസമ ആയത്തൽ ഹുഖൂഖിൽ അശറ, 10 ബാധ്യതകൾ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള 10 ബാധ്യതകളുള്ള ബാധ്യതകൾ വിശദീകരിക്കുന്ന ആയത്തുകൾ സൂറത്തു നിസായിലെ ആയത്തുകൾ. അത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബദഅഹുല്ലാഹു തആല ബിഖൗലിഹി വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ശൈഅ വബിൽവാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങി നമ്മൾ വിശദീകരിച്ച കാര്യമാണ് അത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അഥവാ ഈ ആയത്ത് ഈ ഒരു അധ്യായം വായിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഈ ആയത്തുകളൊക്കെ നമ്മൾ ഒന്നെടുത്ത് വായിക്കണം, അഥവാ സൂറത്തു നിസായിലെ ഈ ആയത്തുകൾ, 36 തൊട്ടിട്ടുള്ള ആയത്തുകൾ, അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിലെ 22 മുതൽ 39 വരെയുള്ള ആയത്തുകൾ, ഇതൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. നമ്മുടെ കയ്യിലുള്ള പരിഭാഷയൊക്കെ വെച്ച് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല എത്രമാത്രം തൗഹീദിന്റെ പ്രാധാന്യമുണ്ട്, അതിന്റെ അപകടം, തൗഹീദ് ഇല്ലാതിരിക്കുന്ന ആളുകളുടെ അപകടം എന്തായിരിക്കും എന്നെല്ലാം വിശദീകരിച്ചത് നമുക്ക് ഈ ഒരു അധ്യായം പഠിക്കുന്നതിലോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അസാനിയത്തു അഷറ 12-ാമത്തെ ആയത്ത് സൂറത്തുൽ 11-ാമത്തെ എന്ന് പറഞ്ഞതിൽ ധാരാളം ഫായിദകളുണ്ട്. അതിൽ പെട്ടൊന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഹക്കാണ് ഏറ്റവും വലിയ, ഒരുപാട് ഹക്കുകളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ ഹക്കാണ് ഏറ്റവും വലിയ ഹക്ക്. അതിനുശേഷമാണ് അടിമകളോടുള്ള ഒരുപാട് ഹക്കുകൾ പറയുന്നത്, മാതാപിതാക്കളോടുള്ളത്, അയൽവാസികളോടുള്ളത്, അതുപോലെ തന്നെ മിസ്കീൻമാരോടും ഫക്കീർമാരോടും ഒക്കെ ഉള്ള ഒരുപാട് ഹക്കുകൾ അതിനുശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടിമകളോട് ചെയ്യേണ്ട ഹക്കുകൾ അതെല്ലാം നിനക്ക് ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹുവിനോടുള്ള ഹക്ക് നീ പൂർത്തിയാക്കിയേ പറ്റൂ. അള്ളാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയാക്കാതെ അടിമകളോടുള്ള ഹക്കിൽ അതിൽ ധാരാളം താല്പര്യം കാണിക്കുന്ന പല ആളുകളെയും കാണാൻ സാധിക്കും. അത് തൗഹീദ് ഉണ്ടാവുകയില്ല. പക്ഷെ പാവങ്ങളെ സഹായിക്കുന്നതിനും ദരിദ്രരുടെ കണ്ണീർ ഒപ്പുന്നതിനൊക്കെ ഒരു വലിയ മുൻപന്തിയിലായിരിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഹക്ക് അള്ളാഹുവിനെ മാത്രം ഇബാദ ചെയ്യുക എന്ന കാര്യമാണ് നിറവേറ്റിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് കാണാൻ സാധിക്കും, വ്യക്തമായിട്ട് തന്നെ കാണാം. ഇമാം ബുഖാരി എല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, അഥവാ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന അടിമകളെ മോചിപ്പിക്കുക, അതുപോലെ തന്നെ കുടുംബബന്ധം നന്നായി ചേർക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഇങ്ങനെല്ലാം ചെയ്ത വ്യക്തിയാണ്. ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല ഹക്കീം ഇബ്നു ഹിസാം. അങ്ങനെ ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ശേഷം ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, ഞാനിങ്ങനെ മുമ്പ് ജാഹിലിയത്തിലൊക്കെ ചെയ്തതിന് എനിക്ക് പ്രതിഫലം കിട്ടുമോ? ഞാൻ അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സമ്പത്തൊക്കെ ചെലവാക്കിയിട്ടുണ്ട്, അപ്പൊ അതിനൊക്കെ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലംത അലാ മാ അസ്ലഫ്ത മിനൽ ഖൈർ. നീ മുസ്ലിമായത് കാരണം നീ നേരത്തെ എന്തെല്ലാം ഖൈറുകളാണോ മുൻപേ ചെയ്തു വെച്ചത് അതെല്ലാം നിനക്ക് ലഭിക്കും. അസ്ലംത മുസ്ലിമായത് കാരണം, മുസ്ലിമായത് കൊണ്ട് നീ നേരത്തെ എന്തെല്ലാം ഖൈറുകൾ ചെയ്തോ അതെല്ലാം ലഭിക്കും. അപ്പോൾ ഇത് എത്ര വലിയ കാര്യമാണ്! ധാരാളം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ കൊതിച്ചു പോകും, ഈ ആളുകളെ കാണുമ്പോൾ ഇവരൊന്ന് മുസ്ലിമായിരുന്നെങ്കിൽ അങ്ങനെ സാധുക്കൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, ചിലപ്പോൾ സ്വന്തം ജീവിതത്തിൽ അങ്ങനെ യാതൊരു ഭൗതികപരമായ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാതെ സാധുക്കൾക്ക് വേണ്ടി നട്ടോട്ടം ഓടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ അവരുടെ കാര്യത്തിൽ ഖേദം എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. കാരണം അള്ളാഹുവിന്റെ ഹക്ക് അത് മാറ്റി നിർത്തിയിട്ടാണ് അടിമകളുടെ ഹക്കിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ ഹക്ക് അവർ നിറവേറ്റുകയാണ് എങ്കിൽ ഇവർ ഈ ചെയ്ത കാര്യത്തിനൊക്കെ പ്രതിഫലമുണ്ടാകും, അതെല്ലാം നിനക്ക് ലഭിക്കും. പക്ഷെ അള്ളാഹുവിന്റെ ഹക്ക് നിറവേറ്റാതെയാണ് അവൻ മരണപ്പെട്ടതെങ്കിൽ അതൊന്നും തന്നെ അവന് ഒരു തരത്തിലും ഉപകരിക്കുകയില്ല. അങ്ങനെ ഉപകരിക്കണമെങ്കിൽ ആർക്ക് ഉപകരിക്കണമായിരുന്നു? അബൂ താലിബിന് ഉപകരിക്കണമായിരുന്നു. കാരണം അബൂ താലിബ് ചെയ്ത പോലെയുള്ള നന്മ ഏതൊരു കാഫിറാണ് ചെയ്തിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുക, മക്ക മുശ്രിക്കുകൾ എല്ലാവരും അദ്ദേഹം ഉപദ്രവിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുക, എല്ലാ രൂപത്തിലും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക, ഇത്രയെല്ലാം നന്മ ചെയ്തിട്ട് അദ്ദേഹം നരകത്തിൽ ശിക്ഷ അദ്ദേഹത്തിനുണ്ട്. അത് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ മറ്റ് ആളുകളുടെ അവസ്ഥ അതിനേക്കാളും മോശമായിരിക്കും എന്നതാണ്. ഇതാണ് 10-ാമത്തേത്. 11-ാമത്തേത്, 12-ാമത്തേത് അത്തൻബീഹു അലാ വസിയത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സമയത്തുള്ള അവിടുത്തെ വസിയത്തിനെ കുറിച്ച് ഒരു ഉണർത്തൽ. യഥാർത്ഥത്തിൽ നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൈപ്പടയിൽ എഴുതിയ അല്ലെങ്കിൽ വസിയത്ത് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകം ഒരു കടലാസിലൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും എഴുതാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മൻ അറാദ അൻ യൻളുറ ഇലാ വസിയത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഒരു അസർ നമ്മൾ വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് ആരാണോ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഫല്യഖ്റാ ഖൗലില്ലാഹി തആല, അവൻ അല്ലാഹുവിന്റെ ഈ ആയത്തുകൾ പാരായണം ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഖുൽ തആല വത്തുൽ മഹറമ റബ്ബുക്കും അലൈക്കും എന്ന് പറയുന്ന ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നമ്മോട് മുറുകെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ മുറുകെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആൻ മുറുകെ പിടിക്കാൻ പറഞ്ഞതിൽ ആ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വസീയത്താണ് ഈ ആയത്തുകളിലുള്ളത്. ഏറ്റവും ആയത്തുൽ വസായ വസീയത്തുകളുടെ ആയത്തെന്ന് അറിയപ്പെടുന്ന ഈ ആയത്തുകളിലാണ് ഖുർആൻ ഏറ്റവും വലിയ വസീയത്തുണ്ട്. അതുകൊണ്ട് ഖുർആൻ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞതിനാൽ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ വസീയത്ത് എന്ന് മനസ്സിലാക്കാം എന്ന് അദ്ദേഹത്തിന്റെ ഫിഖ്ഹാണ്, ദീനിലുള്ള അവഗാഹമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ കാണാൻ സാധിക്കുന്നത്. الثالثه عشر 13 مساله معرفه حق الله علينا നമുക്ക് അല്ലാഹുവിന്റെ മേലുള്ള ഹക്കുകൾ, അല്ലാഹു നമ്മൾ കൊടുക്കേണ്ട ഹക്കുകൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുആദ് അല്ലാഹുവിനെ 3 തവണ വിളിച്ചിട്ട് പറഞ്ഞു, അതദരി മാ ഹഖുല്ലാഹി അലൽ ഇബാദി വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അടിമകൾക്ക് അള്ളാഹുവിന്റെ മേലും അള്ളാഹുവിന് അടിമകൾക്ക് മേലുമുള്ള ഹക്കുകൾ എന്താണെന്ന് എനിക്കറിയുമോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിയുകയില്ല, അള്ളാഹു റസൂലുഹു ആലം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുല്ലാഹി അലൽ ഇബാദി അൻ യഅബ്ദൂഹു വലാ യുശ്രികു ബിഹി ഷൈആ, അടിമകൾക്ക് അള്ളാഹുവിന്റെ മേലുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവൻ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഇതിന്റെ ഒരു മഅരിഫ, ഇത് അറിയിക്കൽ ഈ അധ്യായത്തിലുണ്ട്. നമ്മൾ ആ ഹദീസിൽ നിന്നും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. الرابع عشر 14 കാര്യം, മഅരിഫത്തു ഹഖ്ഖിൽ ഇബാദി അലൈ ഇദാ അദ്ദൂ ഹഖഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം എന്നോണം അടിമകൾക്ക് കൊടുക്കുന്ന ഹക്കുകൾ, അഥവാ അടിമകൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലമായി അവന്റെ ഔദാര്യം എന്നോണം, അവൻ ആരെയും നിർബന്ധിച്ചിട്ടല്ല, അവന്റെ ഔദാര്യം എന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് കൊടുക്കുന്ന ഹക്ക് എന്താണ്, ആ ഒരു കാര്യം അറിയുക. എന്താണ് ആ ഹക്ക്? അല്ലാ യുഅദ്ദിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിലിട്ട് ശിക്ഷിക്കുകയില്ല എന്ന കാര്യമാണ്. അതോ നമ്മൾ പറഞ്ഞു, തൗഹീദ് അതിന്റെ അടിസ്ഥാനവും അതിന്റെ താല്പര്യവും പൂർത്തിയാക്കിയ ഒരു വ്യക്തി ഒരിക്കലും തന്നെ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല, നരകത്തിന്റെ തീ അവനെ സ്പർശിക്കുകയില്ല. എന്നാൽ തൗഹീദ് അടിസ്ഥാനം മാത്രം പൂർത്തിയാക്കി അതിന്റെ താല്പര്യം അഥവാ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, വാജിബുകൾ പൂർണ്ണമായി നിർവഹിക്കുക എന്ന കാര്യം ഒരു വ്യക്തി ചെയ്തിട്ടില്ല എങ്കിൽ അവന് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്നൊന്നും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. അപ്പോൾ ഈ ഒരു ഹക്കും അടിമകൾക്ക് മനസ്സിലാക്കണം, ഈ ഒരു ഹക്ക് അടിമകൾക്ക് അല്ലാഹു നൽകും എന്ന കാര്യം മനസ്സിലാക്കൽ ഈ ഒരു അധ്യായത്തിൽ ഉണ്ട്. അൽ ഖാമിസത്ത് അശറ 15 കാര്യം, അന്ന ഹാദിഹിൽ മസ്അല ലാ യഅരിഫുഹ അക്സറു സഹാബ, ഈ ഒരു മസ്അല അഥവാ ഈ ഒരു ഹദീസ് അത് സഹാബത്തിൽ അധികം ആളുകൾക്കും അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണത്? കാരണം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അവസാനം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അഫല ഉബശ്ശുറു നാസ്, ഞാൻ ജനങ്ങൾക്ക് ഇത് സന്തോഷ വാർത്തയായി അറിയിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിറുഹും ഫയതകിലു, നീ ഇത് അറിയിക്കണ്ട, അവൻ അതിന്മേൽ ബരമേൽപ്പിച്ചു കളയും. കാരണം ചില ആളുകൾ തൗഹീദ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നീട് തിന്മകളിലേക്ക് പോയേക്കാം, അപ്പോൾ അതുകൊണ്ട് അവർ ബരമേൽപ്പിച്ചേക്കും എന്ന കാരണത്താൽ ഇദ്ദേഹം ഇത് ആരോടും പറഞ്ഞിട്ടേയില്ല. അവസാനം മരണത്തിന് സമയമാകുന്ന സമയത്ത് അഥവാ മരിക്കാൻ അദ്ദേഹം ആകാറായപ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സഹാബത്തിന് ഇത് അറിയുമായിരുന്നില്ല. നാം പറഞ്ഞിരുന്നു അങ്ങനെ പറയാനുള്ള കാരണം, വേറെയും ഖുർആനിൽ ആയത്തുകളുണ്ട്, അതുപോലെ ഹദീസുകളുണ്ട് ഇൽമ മറച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇൽമ മറച്ചു വെക്കുന്ന ശാപത്തിന് ഇരയായ ആളുകൾ ഞാൻ ഉൾപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എക്കാലത്തേക്ക് മറച്ചു വെക്കാൻ ഉദ്ദേശിച്ച ഒരു ഇൽമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പോലും പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അന്നൊരു പക്ഷേ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഉണ്ടായേക്കാം, അപ്പൊ അവരങ്ങനെ ധരിച്ചേക്കാം. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതേപോലെ അവസാനം ഇങ്ങനെ ഇൽമ മറച്ചു വെക്കുന്നതിന്റെ പേടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഹദീസുകൾ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അഥവാ അതിന്റെ അർത്ഥം, സഹാബത്തിൽ ഒരുപാട് ആളുകൾ അവർക്ക് ഈ ഒരു ഹദീസ് അറിഞ്ഞിരുന്നില്ല. അതിന്റെ അർത്ഥം അവരിതനുസരിച്ച് പ്രവർത്തിച്ചിരുന്നില്ല എന്നല്ല, അവരെല്ലാം ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന ചെറിയൊരു കാര്യം പോലും ഒരു അബദ്ധം പോലും അവരിൽ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന സഹാബത്ത് തന്നെയായിരുന്നു. അവർക്ക് ഈ ഇങ്ങനെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്നതേ അറിയാത്തതുള്ളൂ. ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കണമെന്നുള്ള ഈ ഹക്കുകളെ കുറിച്ചിട്ട് അവർ അറിവില്ലാത്തവരല്ല എന്ന് കാണുന്നു. السادسه عشر 16 مساله جواز كتمان العلم للمصلحه ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ ഇൽമ് മറച്ചു വെക്കൽ അനുവദനീയമാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അത് ഇൽമ് മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. എന്നാൽ എന്തെങ്കിലും ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ ചില ആളുകളോട് ചില സമയത്ത് ചില കാര്യങ്ങൾ പറയാത്തത് അതായിരിക്കും നല്ലത്. കാരണം ദീന് അങ്ങനെ ഒരു വക്കത്തോടി പോകുന്ന ആളോട് ഈ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിനാല് തൗഹീദ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടുന്ന് പറഞ്ഞാൽ പിന്നെ തൗഹീദ് ഉണ്ടല്ലോ, അങ്ങനെ മറ്റു പല കാര്യങ്ങളും പല ഹറാമുകളും ചെയ്തു തുടങ്ങും. അങ്ങനെ ഹറാമുകൾ ചെയ്ത് അവസാനം അവന്റെ തൗഹീദ് തന്നെ ഇല്ലാത്ത വല്ല കുഫറിലോ ഷിർക്കിലോ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇതൊരു സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് അതിന് പറ്റുന്ന ആളുകളാണ്. ചില ആളുകളോട് ചില കാര്യങ്ങൾ എല്ലാം പറയണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ആവശ്യമെങ്കിൽ ചില കാര്യങ്ങൾ ചില ആളുകളോട് പറയാതിരിക്കാം. കാരണം അവരുടെ വിവരമില്ലായ്മ കാരണം അവർ തെറ്റായി ഇത് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അവരോട് പറയാതിരിക്കാം എന്ന് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാം. 17-ാമത്തേത് ഇസ്തിഹബാബു ബിഷാറത്തിൽ മുസ്ലിം ബിമാ യസുറു, ഒരു മുസ്ലിമിന് അവന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് നല്ലൊരു പുണ്യകരമായ കാര്യമാണ്. ഒരു മുസ്ലിമിന് അവൻ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്ന കാര്യം അത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇദ്ദേഹം സഹാബി ചോദിച്ചത് അഫലാവു ബഷിറുന്നാസ്, ഒരു സന്തോഷ വാർത്ത ഞാൻ എല്ലാവരും അറിയിക്കട്ടെ. അങ്ങനെ അറിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് വേറെ വിഷയം കൊണ്ടാണ്. അപ്പൊ സന്തോഷ വാർത്ത മുസ്ലിമിനെ അറിയിക്കുക എന്നുള്ളത് അത് ദീനിൽ ശറാക്കപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നല്ല സന്തോഷ വാർത്തയാണെങ്കിൽ അതൊരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ സന്തോഷം കൊടുക്കുക എന്നുള്ളത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. അവന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുക, അത് ഈ ഹദീസിൽ ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. 18-ാമത്തെ കാര്യം അൽഹൌഫു മിനൽ ഇത്തികാരി അലാ സഅത്തി റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അതിൽ ഒരാൾ വരമേൽപ്പിച്ചുകൊണ്ട് അവൻ വഞ്ചിതനാവുന്ന വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട ഭയം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഒരുപാട് റഹ്മത്തുള്ളവനാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനുമാണ്. ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ കൂടുതലായാൽ അവൻ അബദ്ധത്തിലെത്തും. അള്ളാഹു അവൻ അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ് എന്ന് മനസ്സിലാക്കി എല്ലാം അള്ളാഹു പുറത്തുവരും എന്ന് വിചാരിച്ച് അവൻ തിന്മകൾ ചെയ്തു തുടങ്ങിയാൽ അത് അവനെ നാശത്തിലേക്ക് എത്തിക്കും. എന്നാൽ അതുപോലെ തന്നെ തിന്മകൾ ചെയ്തൊരു വ്യക്തി അള്ളാഹു അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ അവനങ്ങനെ പേടിച്ച് അവനങ്ങനെ തൗബ ചെയ്യാതെ ഇനി എനിക്കൊരു കാര്യമില്ല, ഞാൻ തൗബ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, അത്രമാത്രം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ് എന്നൊന്നും മനസ്സിലാക്കാതെ ഇരുന്നാൽ അതും അവനെ പേച്ചു പോകാനുള്ള കാരണമാണ്. അപ്പൊ ഇത് രണ്ടും ഒരുപോലെ ഒരാൾക്ക് ഉണ്ടാകണം. അള്ളാഹുവിന്റെ റഹ്മത്തിൽ അവൻ പ്രതീക്ഷ ഉണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹു അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനാണ് എന്ന കാര്യവും അവൻ പേടിക്കണം. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, യംബഗി അയ്യകൂന സായിറൻ ഇലല്ലാ ബൈന അൽഖൗഫി വറജ, അള്ളാഹുവിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു വ്യക്തി അവൻ ഖൗഫിന്റെയും റജായിന്റെയും ഇടയിലായിരിക്കണം. അള്ളാഹുവിനോടുള്ള പേടിയും അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയും അവനുണ്ടായിരിക്കണം. ഫഅയ്യുഹുമാ ഗലബ ഹലക സാഹിബു, ഏതെങ്കിലും ഒന്നൊന്നിനെ മറികടന്നു കഴിഞ്ഞാൽ അവൻ പരാജയപ്പെട്ടു പോകും. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ് അവന്റെ ഖൗഫും റജാവും ഉണ്ടാകേണ്ടത്. ഈ രണ്ട് ചിറകുകളും ഒരുപോലെ അടിച്ചാൽ മാത്രമാണ് പക്ഷിക്ക് പൊന്താൻ സാധിക്കുകയുള്ളൂ, ഉയർന്നു പറക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ചിറകിന് ഒരു ഖൗഫിന് അതിൽ കുറവ് വന്നാൽ പക്ഷി താഴെ പതിക്കും, റജാഇന് കുറവ് വന്നാൽ പക്ഷി താഴെ പതിക്കും. അതുപോലെ രണ്ടും ഒരുപോലെ അവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. വേറെ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇൻകാന മരീദൻ ഗല്ലബ ജാനിബ റജ, അവനൊരു രോഗിയോ അതേപോലെ എന്തെങ്കിലും പ്രയാസത്തിലോ ആണെങ്കിൽ അവൻ റജ, അള്ളാഹുവിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കൽ, അതിലേക്ക് അവൻ കൂടുതൽ ചായേണ്ടതുണ്ട്. വഇൻകാന സഹീഹൻ ഗല്ലബ ജാനിബൽ ഖൗഫ്, അവൻ നല്ല ആരോഗ്യവാനാണ്, നല്ല സമ്പത്തൊക്കെ ഉണ്ട് എങ്കിൽ അവൻ ഖൗഫാണ് കൂടുതൽ പേടിക്കേണ്ടത്. അങ്ങനെയാണ് അവന്റെ ഈമാൻ നേരെയാക്കാൻ സാധിക്കുക. നമ്മൾ രോഗിയെ കാണുമെങ്കിൽ പിന്നീട് തളർന്നു പോകുകയല്ല, അള്ളാഹു ഞാൻ രോഗിയാണ്, അള്ളാഹു എന്നെ പരിഗണിക്കും, എന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയാക്കി തരും എന്ന പ്രതീക്ഷകൾ അവനുണ്ടാകണം. എന്നാൽ നല്ല ആരോഗ്യവും നല്ല സമ്പത്തും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ പേടിയാകണം, അള്ളാഹു ഇതെല്ലാം എനിക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഒരുപാട് നിഅമത്തുകൾ ആസ്വദിക്കുന്നവനാണ്, അപ്പൊ പേടിക്കണം. ഈ കാര്യത്തിലൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമായി നൽകിയായിരിക്കും ആ പേടി ഉണ്ടാകണം. അപ്പൊ ആ രൂപത്തിൽ ഓരോ സന്ദർഭത്തിനും അനുസരിച്ചിട്ട് അവൻ ഉണ്ടാകണം എന്ന് കാണാൻ സാധിക്കും. ഇത് രണ്ടും ഒരു വ്യക്തിക്ക് ഒരുപോലെ ഉണ്ടാകേണ്ട കാര്യമാണ്. അതിലേതെങ്കിലും ഒന്ന് വർദ്ധിച്ചു കഴിഞ്ഞാൽ അവൻ നശിക്കും എന്ന കാര്യം നമുക്ക് ഈ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാം. അടുത്തത് അത്താസിയത്തു അശറ ഖൗലുൽ മസ്ഊലി അമ്മാ ലാ യഅലമു അല്ലാഹു വറസൂലുഹു അലം, ചോദിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അറിയില്ല എങ്കിൽ അല്ലാഹു വറസൂലുഹു അലം എന്ന് പറയലാണ് വേണ്ടത്. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്, അത് പ്രാപഞ്ചികമായ കാര്യമാണ് എങ്കിൽ നമ്മൾ അല്ലാഹു റസൂലുഹു ആലം എന്ന് പറയാൻ പാടില്ല. അല്ലാഹു ആലം, അഥവാ നമുക്ക് ഇവിടെയുള്ള എന്തെങ്കിലും ഒരു വസ്തു നാളെ ഇന്നത് സംഭവിക്കുമോ, മറ്റന്നാളെ എങ്ങനെ സംഭവിക്കുമോ, ലോകാവസാനം എപ്പോഴാണ്, അള്ളാഹു റസൂലുഹു ആലം എന്ന് പറയാൻ പാടില്ല. കാരണം നമുക്ക് കാണാം ഹദീസ് ജിബ്രീൽ അവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട് മത്തസ്സാഅ എപ്പോഴാണ് അന്ത്യനാളെന്ന് ചോദിക്കുമോ മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായി ചോദിക്കപ്പെട്ടവൻ ചോദിച്ചവനേക്കാളും അറിവില്ല. രണ്ടുപേർക്കും അറിവില്ലായ്മ സമമാണ്. ജിബ്രീലിനും അറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അറിയില്ല, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. നാളെ മഴ പെയ്യുമോ, ഇന്നയാൾ എപ്പോഴാണ് മരിക്കുക എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹു റസൂലുഹു ആലം എന്ന് പറയാൻ പാടില്ല. അള്ളാഹു ആലം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്നാൽ ദീനിന്റെ എന്തെങ്കിലുമൊക്കെ വിഷയം ചോദിച്ചാൽ നമുക്ക് അള്ളാഹു റസൂലുഹു ആലം എന്ന് പറയാം. ഇന്നത് ഹറാമാണോ? അള്ളാഹു അള്ളാഹു ആലം. അതോടൊപ്പം അള്ളാഹു റസൂലുഹു ആലം എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അള്ളാഹു ആലം എന്ന് മാത്രം പറയൽ അത് തന്നെ മതിയായതാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇരുപതാമത്തത്, ജവാസു തഖ്സീസി ബഅദി നാസി ബിൽ ഇൽമി ദൂന ബഅദി. ജനങ്ങളിൽ ചില ആളുകളെ പ്രത്യേകമായി പരിഗണിച്ച് അവരോട് പ്രത്യേകമായ ഇൽമു പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിൽ അനുമതിയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠരായ സഹാബത്ത് മറ്റുണ്ട്. മുആദ് ബിൻ ജബലിനേക്കാൾ അബൂബക്കർ അള്ളാഹുണ്ട്, ഉമർ അള്ളാഹുണ്ട്, ഉസ്മാൻ അള്ളാഹു, അലി അള്ളാഹുണ്ട്. ഇവരൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കാതെ ഒരു പ്രത്യേക സഹാബിക്കാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അത് പറഞ്ഞു കൊടുക്കാം. ചില സമയത്ത് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്തതായിരിക്കാം നല്ലത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി നിർത്തി വേറെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസർ ചിന്തിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നക ലൻ തുഹദ്ദിസ ഖൗമൻ ബിഹദീസിൻ. നിങ്ങൾ ഒരു ഖൗമിനോട്, ഒരു വിഭാഗത്തിനോട് ഒരു സംസാരം നിങ്ങൾ സംസാരിക്കുന്നില്ല. ലാ തബ്ലുഹു ഉഖൂലുഹും, ആ കാര്യം പറയുന്ന ആളുകളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരിക്കും. ഇല്ല കാനലി ബാദീം ഫിത്തന, അത് അവരിൽപ്പെട്ട ചില ആളുകൾക്ക് ഫിത്തനായിപ്പോ. ചില ആളുകൾ ചില വിഷയം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല, അവർക്ക് ആ വിഷയം മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ ആദ്യം തന്നെ അവരോട് ആ വിഷയം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത് ആവശ്യമല്ല. അവർക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളായിരിക്കും ആ കാര്യം. അപ്പോൾ അവർക്ക് ആ ഉൾക്കൊള്ളാൻ പറ്റുന്ന സമയവും സന്ദർഭവും ആകുമ്പോൾ അവർക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കുക. അതുപോലെ അലി റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്, ഹദ്ദി സുന്നാസ ബിമാ അരിഫൂൻ, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓരോരുത്തർക്കും അവരുടെ ബുദ്ധിയുടെയും അവരുടെ മനസ്സിലാക്കലിന്റെയും അടിസ്ഥാനത്തിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അൽഹാദിയത്ത് അഷർ ഇരുപത്തി അൽഹാദിയത്ത് വൽ ഇശ്റൂൻ ഇരുപത്തിയൊന്നാമത്തെ മസ്അല, തവാളുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി റുകൂബിൽ ഹിമാരി മഅൽ ഇർദാഫി അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം, അത് അവിടുന്ന് കഴുതപ്പുറത്ത് സഞ്ചരിച്ചു. മാത്രമല്ല മഅൽ ഇർദാഫി അലൈഹി, പിന്നിൽ ആൾക്കാരെ ഒരാൾ ഇരുത്തുകയും ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറബികളിൽപ്പെട്ട വലിയ വലിയ ഷറഫുള്ള ആളുകൾ അവര് കഴുതൊന്നും ഒരിക്കലും ഉപയോഗിക്കില്ല. ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, ഇതൊക്കെയാണ് വലിയ വലിയ നബ്സറദാസിന് വലിയ ഗോത്രത്തിലുള്ള ആളാണ്. ഒരു താഴ്ന്ന ഗോത്രത്തിലുള്ള ആളല്ല, അറബികളുടെ ഏറ്റവും ഉയർന്ന ഗോത്രമാണ് ഖുറൈശി ഗോത്രം. അതിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പന്മാരുടെ പരമ്പര അത്രയും അറിയപ്പെട്ടതാണ്, അത്രയും വലിയ ഉന്നത ഗോത്രത്തിലുള്ളതാണ്. തീർന്നില്ല, നബ്സറദാസ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഭരണാധികാരിയാണ്. ഇങ്ങനെല്ലാം ഉണ്ടായിട്ടും അവിടുന്ന് ഒരു കഴുതപ്പുറത്ത് സഞ്ചരിച്ചു. ഇനി പണ്ഡിതന്മാർ പറയുന്നു, ആരെങ്കിലും അങ്ങനെ സഞ്ചരിച്ചാൽ തന്നെ പുറകിലൊന്നും ആരും ഇരുത്തൂല. വലിയ വലിയ ആളുകൾ ഇങ്ങനത്തെ വണ്ടിയിൽ ഒറ്റയ്ക്കേ സഞ്ചരിക്കുകയുള്ളൂ. അവിടുന്ന് പുറകിൽ സഹാബത്തിന് ഇരുത്തുകയും ചെയ്തു. അത് അവിടുത്തെ വിനയം മനസ്സിലാക്കാൻ സാധിക്കും. അസാനിയത്തു അലിഷ്റൂൻ ഇരുപത്തിരണ്ട്, ജവാസുൽ ഇർദാഫി അലത്താബ, ഒരു മൃഗത്തിന്റെ പിന്നിൽ ഇരുത്തുന്നതിന് അനുമതിയുണ്ട്. ഒരു മൃഗത്തിൽ രണ്ടാൾക്ക് സഞ്ചരിക്കാം എന്നതിന് അനുമതിയുണ്ട്. പക്ഷെ അതിൽ പറയുന്നത് ആ മൃഗത്തിന് രണ്ടാളെ വഹിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. ഇതില്ലെങ്കിൽ പറ്റുകയില്ല. ഇപ്പൊ രണ്ടാളെ വഹിക്കാൻ ശേഷിയില്ല, ദുർബലനായ ഒരൊട്ടകം അല്ലെങ്കിൽ കഴുത അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മൃഗമാണെങ്കിൽ അതിൽ കയറാൻ പാടില്ല. എന്നാൽ അതിന് സാധിക്കുമെങ്കിൽ അതിൽ കയറാം. ഇരുപത്തിമൂന്ന്, ഈ പറഞ്ഞ കാര്യം അഥവാ ഈ സന്തോഷ വാർത്ത അതിന്റെ പ്രധാനം, മുഅദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഈ കാര്യത്തിന്റെ പ്രാധാന്യം. അവസാനത്തെ അർറാബിഅത്തു വൽഇശ്റൂൻ ഇരുപത്തിനാല്, ഫളീലത്തു മുആദ് ബിൻ ജബൽ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരുപാട് സഹാബത്തിന് ഉണ്ടായിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ശ്രേഷ്ഠത ഉണ്ടായിരിക്കണം. അപ്പൊ അതും ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും 24 മസായിലുകൾ കിതാബ് തൗഹീദിന്റെ അവസാനത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നാം പറഞ്ഞു, നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസ്സുകളുടെ വിശദീകരണം ശരിക്കും കേൾക്കണം. അത് കേട്ട് കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകാതെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ അദ്ദേഹം ഒന്നുകൂടി എടുത്തു കൊടുത്തതാണ്. അപ്പൊ അത് 24 കാര്യങ്ങളും അത് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നിന്നും ഉൾക്കൊണ്ട് പഠിച്ചിരിക്കണം എന്നതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് അടുത്ത അധ്യായം ആരംഭിക്കാം. നാം പറഞ്ഞതുപോലെ ഓരോരുത്തരും ഈ ആയത്തിൽ വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും പരമാവധി ആവർത്തിച്ച് ഓതുകയും വായിക്കുകയും ചെയ്ത് ഇത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.